കാര്യം നടക്കണുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കാം. ഈ ശരീരം ജനിക്കുമ്പോ തന്നെ ഈ ശരീരം എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. നമ്മള് ഒന്നും ചെയ്യണില്ല എന്നുള്ള, ഞാൻ ചെയ്യണു എന്നുള്ള ആ ധാരണയെ മാറ്റിവെച്ചിരുന്നാലും ഈ ശരീരത്തിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണമോ അത് ചെയ്യിപ്പിക്കും. പക്ഷെ ഈ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവം ആ ചെയ്യിപ്പിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു കോൺഫ്ലിക്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ കോൺഫ്ലിക്ട് അങ്ങോട്ട് മാറ്റിവെക്കാം. അതാണ് ദേവരാജ മുതലിയാർ എന്ന ഭക്തൻ രമണ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ മോക്ഷമടയണമെന്ന അരുൾ വേണമേ ഭഗവാനെ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, അരുൾ എന്ന് വെച്ചാൽ കൃപ. ഭഗവാനെ മോക്ഷം പ്രാപിക്കണമെങ്കിൽ കൃപ വേണമല്ലോ. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അരുൾതാ ഇരുക്കുപോയി, നീർ കുറുക്കെ വരാമറിഞ്ഞാ പറഞ്ഞു. ഉള്ളത് കൃപയാണ്, ഈ ഇടയ്ക്ക് കയറി ഞാൻ എന്ന് പൊന്താതിരുന്നാ മതി, ഞാൻ ഇന്ന് പൊന്താതിരുന്നാ മതി. അത് കൊണ്ടുപോയി എവിടെ എത്തിക്കണോ അവിടെ കൊണ്ട് എത്തിച്ചോളും. സ്വതന്ത്രമായി നമ്മളെ വസ്തുവിൽ കൊണ്ടുവന്ന് എത്തിച്ചോളും, പൂർണ്ണത്വത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചോളും. നമ്മളുടെ ജീവിതത്തിന്റെ അർജുനൻ ചെയ്ത പോലെ ആ തേര് ഓടിക്കുന്ന സ്ഥാനത്ത് സ്വയം പിടിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാം ആ മഹാശക്തി. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ആ ഭ്രമം മാറ്റാം. ഞാൻ ചെയ്യണു എന്നുള്ള ആ ഭ്രമം അങ്ങോട്ട് മാറ്റിയാൽ തന്നെ ആ പ്രഭു, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയണ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രഭു. പിതാഹവസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രം ഓംകാരഃ ഋക്സാമ യജുരേവ ച ഗതിർ ഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവഃ പ്രളയസ്ഥാനം നിധാനം ബീജം അവ്യയം. ഞാൻ അച്ഛനായിട്ടും അമ്മയായിട്ടും പ്രഭുവായിട്ടും ഗതിയായിട്ടും സാക്ഷിയായിട്ടും ഭർത്താവായിട്ടും ഏറ്റവും ഉറ്റമിത്രമായിട്ടും എല്ലാം കൂടെ ഉണ്ട്. ഈ അഹങ്കാരം കൂടി വഴിമാറിക്കൊടുത്താൽ ആ പ്രഭു ബാക്കിയൊക്കെ ഭംഗിയായിട്ട് ചെയ്തു, അദ്ദേഹത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സം നിൽക്കാതെ ഇരുന്നാൽ മതി. വഴിമാറിക്കൊടുക്ക, ആ വഴിമാറിക്കൊടുത്താൽ അഹങ്കൃതിം യോ ലസതി ഗ്രസിത്വാ കിം തസ്യ കാര്യം പരിശിഷ്ടമസ്തി. അതാണ് ഭഗവാൻ ഇന്നലെ അവസാനം പറഞ്ഞത്, ഈ അഹങ്കാരം അവിടുന്ന് വഴിമാറിയാൽ. വാസ്തവത്തിൽ അഹങ്കാരം എന്നൊന്നും ഇല്ല, അതാണ് ആശ്ചര്യമേ. ഇല്ലാത്ത മായയിടും ഉല്ലാസം എന്ന് പറഞ്ഞു. ഇല്ലാത്ത മായ കാട്ടുന്ന കൂത്ത്, ഇല്ലാത്തതാണ് പലപ്പോഴും നമ്മളെ പേടിപ്പിക്കുന്നതേ. ഈ പ്രേതം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടു എന്ന് പറഞ്ഞ ആൾക്കും വേറെ ഒരാളെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അവിടെ എന്ത് ഭ്രമം. പക്ഷെ അതാണ് ഏറ്റവും വിഷമിപ്പിക്കാം. എത്ര ആൾക്ക് പേടി ഇരുട്ടത്ത് ഇരിക്കാനും ഇരുട്ടിൽ കൂടെ പോവാനും ഒക്കെ അല്ലെ. അതുപോലെ ഈ അഹങ്കാരം എന്നുള്ളൊരു പ്രേതം, അത് ഉള്ളിൽ കയറിയിരുന്ന് ഈ ജീവനെ നിരന്തരം ദ്രോഹിക്കണം. ഈ അഹങ്കാരം വാസ്തവത്തിൽ അജ്ഞാനം കൊണ്ടാണ് അഹങ്കാരമായിട്ട് തോന്നണത്. ആ അഹങ്കാരത്തിന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കിയാൽ അവിടെ അഹങ്കാരമില്ല, ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ സർവേശ്വരനെ ഉള്ളൂ എന്ന് മനസ്സിലാവും. അതാണ് ഗതിർ ഭർത്താ പ്രഭു സാക്ഷി എന്ന് പറഞ്ഞത്. സാക്ഷിയായിട്ട് ഉള്ളില് സർവത്തിനെയും സർവചലനങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്ന അവബോധം, ആ അവബോധം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവും. അനുഭവത്തിന് വരും തെളിച്ചം. അതിന് ഭക്തിയുടെ മാർഗത്തിലാവുമ്പോ എന്ത് ചെയ്യണു? നമ്മളുടെ കർത്തൃത്വത്തിനെ ഭഗവാന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് അടക്കി വെക്കണം, ശരണാഗതി ചെയ്യണം. ജ്ഞാനത്തിന്റെ മാർഗത്തിലാവുമ്പോ വിചാരം ചെയ്തു നോക്കണു, ഈ ഞാൻ ആരാണ്, ഈ ഞാൻ എന്താണ്. ഭക്തിയിലാവുമ്പോ അൺകോൺഷ്യസ് ആയിട്ട് ഈ അഹങ്കാരം ഹൃദയത്തിൽ അടങ്ങും. ജ്ഞാനത്തിലാവുമ്പോ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ഈ അഹങ്കാരത്തിനെ ഹൃദയത്തിൽ അടക്കുന്നു. ഭക്തിയില് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാതെ പുറമേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഒരു സർവേശ്വരന്റെ മുമ്പിൽ, ആ മഹാസന്നിധിക്ക് മുമ്പിൽ അടങ്ങുന്നു. സദ്ഗുരുവിന്റെ സന്നിധിയിലും അങ്ങനെ തന്നെയാണ്, ഗുരുവിന്റെ സന്നിധിയിൽ അങ്ങനെയാണ്. ഗുരുവിന്റെ മുമ്പിൽ എത്തിയാൽ ഗുരു എടുത്ത് ഒഴുങ്ങിക്കളയും. ഈ ജീവന്റെ കർത്തൃത്വം വ്യക്തിത്വം പോയി അതോടെ. ഒരിക്കല് ഭഗവാന്റെ ഭക്തന്മാരിൽ ഏറ്റവും ആരാധ്യനായ ഒരു ഭക്തനാണ് മുരുകനാഥ സ്വാമികൾ, രമണ മഹർഷിയുടെ പാർഷദന്മാരിൽ. മുരുകനാഥ സ്വാമികൾ ആദ്യത്തെ ദർശനത്തിൽ തന്നെ പൂർണ്ണ അനുഭവം സിദ്ധിച്ച ഒരാളാണ്. ഭിക്ഷാന്തേഹി തിരുവണ്ണാമലയിലെ സന്യാസിയായിട്ട് അദ്ദേഹം ഇങ്ങനെ ഭിക്ഷയെടുത്ത് നടന്നിരുന്നു.
അപ്പോ സ്വാമികൾ സ്വാമികളോട് ഒരിക്കലൊരു പത്ര റിപ്പോർട്ടർ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെ സാധനകളാ അനുഷ്ഠിച്ചത് എന്ന് ചോദിച്ചു മൃഗനാറോട്. മൃഗനാർ പറഞ്ഞു, എനിക്ക് സാധന അനുഷ്ഠിക്കാൻ സമയം എവിടെ? സാധന അനുഷ്ഠിക്കാൻ കണ്ണടയ്ക്കാനുള്ള സമയം പോലും എന്റെ ഗുരു എനിക്ക് തന്നില്ല. എന്നുവെച്ചാൽ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അദ്ദേഹം നേരത്ത് വിഴുങ്ങിക്കളഞ്ഞു. എന്നിട്ട് വേണ്ട സാധന ചെയ്യാൻ, സാധന ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നിട്ട് വേണ്ട സാധന ചെയ്യാൻ. ആ സദ്ഗുരുവിന്റെ സന്നിധിയിൽ ആ ദർശന മാത്രത്തിൽ തന്റെ വ്യക്തിത്വം ഇല്ലാതായി. ഒരിക്കൽ രമണാശ്രമത്തിൽ ഒരു സന്യാസി വന്നു. ആ സന്യാസി ഭഗവാനോട് ചോദിച്ചു, സ്വാമി നിങ്ങളുടെ സമ്പ്രദായം എന്താണ് എന്ന് ചോദിച്ചു. എല്ലാവർക്കും ഓരോ സമ്പ്രദായം ഉണ്ടല്ലോ. അപ്പൊ മഹർഷി ഒന്നും പറഞ്ഞില്ല, ഉണ്ടാതിരുന്നു. പറയാനുണ്ടെങ്കിലല്ലേ പറയണ്ടോ, ഒന്നും പറഞ്ഞില്ല. ഇദ്ദേഹം വീണ്ടും വീണ്ടും ചോദിച്ചു. അപ്പോ മഹർഷിയുടെ അറ്റൻഡന്റ് ഇദ്ദേഹത്തിനോട് തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ സമ്പ്രദായം എന്താ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ധാരാളം ജപം ചെയ്യും. രാവിലെ എഴുന്നേറ്റാൽ രാത്രി ആവുമ്പോഴേക്കും അനേക സഹസ്രം ജപിച്ചിട്ട് ആ ജപത്തിന്റെ ഫലം ഞങ്ങളുടെ ഗുരുവിന് അർപ്പിക്കും. ഇതാണ് ഞങ്ങളുടെ സമ്പ്രദായത്തിൽ മുഖ്യമായ ഒരു മാർഗം. ഇപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട്, കുലുങ്ങി കുലുങ്ങി ചിരിക്കുക, ചിരിച്ചുകൊണ്ട് പറഞ്ഞത്രേ. ഇപ്പൊ മുരുകനാർ ഉള്ളിലേക്ക് വരികയാണ്. ഇപ്പൊ മുരുകനാറിനെ കണ്ടിട്ട് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, ഓയ്, ഭഗവാന്റെ ഭാഷയാണ്, ഓയ് കേട്ടീരാ, ഓയ് കേട്ടുവോ? എന്താ കേട്ടതെന്ന് വെച്ചാൽ, ഇവരുടെ സമ്പ്രദായം കേട്ടുവോ? ഇവര് ജപം ചെയ്തിട്ട് ജപത്തിന്റെ ഫലമൊക്കെ ഗുരുവിന് കൊടുക്കും അത്രേ. അപ്പൊ ഗുരുവിന് എത്ര സുഖം, ഒന്നും ചെയ്യണ്ട. ഇവര് ചെയ്യും ജപം, എന്നിട്ട് ഫലമൊക്കെ ഗുരുവിന് കൊടുക്കും. ഗുരു അതിന് അപ്പൊ ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അനുഗ്രഹിക്കും. ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പലിശ വാങ്ങിക്കണ പോലെയാണ്, മുതല വെച്ചുണ്ട് വട്ടി കൊടുക്കരാ പോലെ. അപ്പോ ഹാളിലുള്ളവരൊക്കെ ചിരിച്ചു. അപ്പൊ മുരുകനാറുടെ മുഖം വളരെ സീരിയസ് ആയി. മുരുകനാർ പറഞ്ഞു, ഭഗവാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അവരുടെ ഗുരു എത്രയോ വേണ്ടില്ല, ആ ഗുരു എവ്വളവോ തേവല. മുതല വെച്ചുണ്ട് വട്ടി കൊടുക്കരാറോ അല്ലയോ, മുതലങ്ക എടുക്കോ അല്ലയോ, ഡെപ്പോസിറ്റ് വെച്ചുകൊണ്ട് പലിശ കൊടുക്കണ പോലെയെന്ന് ഭഗവാൻ പറഞ്ഞപ്പോ മുരുകനാർ പറയാണ്, ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടല്ലോ അല്ലെ, ഇവിടെ ആ മുതലയെ മുഴുങ്ങിവിട്ടാണ്. ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ഇല്ല, ഡെപ്പോസിറ്റ് എടുത്ത് വിഴുങ്ങി പിന്നെ എവിടെ പലിശ കൊടുക്കും? ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലല്ലേ പലിശ കൊടുക്കാൻ, ഡെപ്പോസിറ്റ് തന്നെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. സാധനമില്ല എന്നുവെച്ചാൽ അഹങ്കാരം ഉണ്ടെങ്കിലല്ലേ സാധന ചെയ്യാൻ, അഹങ്കാരം ഉണ്ടെങ്കിലല്ലേ സാധന ചെയ്ത് ഫലം വേണ്ടാന്ന് പറയാനും ഫലം സ്വീകരിക്കാനും എന്തെങ്കിലും പ്രാപിക്കാനും സിദ്ധികൾ നേടാനും സിദ്ധികൾ നേടാതിരിക്കാനും ഏതോ ലക്ഷ്യത്തിലേക്ക് പോവാനും ഇതൊക്കെ ഈ അഹങ്കാരത്തിന് വെച്ചുകൊണ്ടാണല്ലോ ഈ സാധനയൊക്കെ അനുഷ്ഠിക്കുന്നത്. ഞാൻ ചെയ്യണു എന്നുള്ള ഭാവത്തിനെ വെച്ചുകൊണ്ടാണ് സാധനകളടക്കം അനുഷ്ഠിക്കപ്പെടുന്നത്. ആ ചെയ്യുന്ന ഞാൻ അവിടെ ഇല്ലെങ്കിലോ പിന്നെ ആര് സാധന ചെയ്യും, ആരനുഷ്ഠാനം ചെയ്യും, ആരർപ്പണം ചെയ്യും, ആർക്ക് മുക്തി? ഞാൻ ആരാന്ന് ആ കൊച്ചു പുസ്തകം. അതിൽ അവസാനം ഭഗവാൻ പറയുന്നത് എന്താണ് മുക്തി എന്ന് വെച്ചാൽ, ബന്ധത്തിൽ കുടുങ്ങിയിരിക്കുന്ന ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്താൽ ആ ക്ഷണത്തിലെ മുക്തി. കാരണം ബന്ധത്തിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു ഞാനേ ഇല്ല, എന്നിട്ട് വേണ്ടേ മുക്തിക്ക്? ഒരു ഞാൻ ഇരിക്കുന്നു എന്ന് കൽപ്പിച്ചിട്ട് ഈ ഞാൻ സംസാരത്തിൽ കുടുങ്ങിയിരിക്കുന്നു, ഈ സംസാരത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണം, എത്ര കൽപ്പനകൾ അല്ലേ. ആദ്യമേ ഞാൻ എന്നൊരാളുണ്ടോന്ന് ഒരു കൽപ്പന, ഈ ഞാൻ ആരാണ് വിചാരം ചെയ്ത് നോക്കൂ, അവിടെ ഒരു ഞാനുണ്ടോ? അഖണ്ഡമായ ബോധം മാത്രമേ ഉള്ളൂ. ആ ബോധത്തില് ഒരു വ്യക്തിത്വം, ഞാൻ എന്നൊരു ഒരു കൊച്ചു വ്യക്തിത്വം, ഒരു തുച്ഛമായ അഹങ്കാരം ഉള്ള പോലെ ഒരു ഭ്രമം, എന്നിട്ട് അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു മഹാബുദ്ധിമുട്ട്. കിടന്നു പെടയ്യ, അഹങ്കാരം ഇല്ലാതാക്കാൻ എന്തൊക്കെയാ വഴികള്? ഇത്രയൊന്നും വിഷമിക്കേണ്ട, കാരണം അത് ഇല്ല എന്ന് അറിഞ്ഞാൽ മതി എന്നാണ്. അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം, അല്ലാതെ വേറെ ഒന്നുമല്ല. അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ. ജ്ഞാനം എന്താണ്? ബ്രഹ്മം മാത്രമേ ഉള്ളൂ, അഖണ്ഡമായ ഒരു ബോധവസ്തു മാത്രമേ ഉള്ളൂ, അതിന് അന്യമായ ഒരു വസ്തുവും ഇല്ല, വ്യക്തിത്വമില്ല, വ്യക്തികളില്ല, ഇവിടെ ഒരു ബോധവസ്തുവേ ഉള്ളൂ
എന്നറിഞ്ഞാൽ,
ഞാൻ എന്ന് പ്രത്യേകിച്ചൊരു വ്യക്തിയില്ല എന്നറിഞ്ഞാൽ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശാവാസ്യമിതം സർവം, ഈശ്വരനിൽ നിന്ന് അന്യമായൊരു ഞാനിവിടെ ഇല്ല എന്നറിഞ്ഞാൽ പിന്നെ എന്ത് സാധന കഴിഞ്ഞു? ഇതന്നെയാണ് ശരണാഗതിയുടെയും ലക്ഷ്യം. ശരണാഗതി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ശരണാഗതി എന്ന് വെച്ചാൽ പക്വമായ ജീവനാണെങ്കിൽ ഒരു ക്ഷണത്തിൽ കാര്യം കഴിയും. ഭഗവാന്റെ മുമ്പിൽ ശരണാഗതി ചെയ്തു എന്ന് വെച്ചാൽ ആ ജീവൻ ആ ക്ഷണത്തിൽ മുക്തനായി എന്നർത്ഥം. ഇനി ഒന്നും ചെയ്യാനില്ല, ഈശ്വരനല്ലാതെ പിന്നെ വേറെ ഒന്നുമില്ല. ആ ജീവന്റെ സർവപ്രവർത്തനങ്ങളും ശ്വാസോച്ഛ്വാസം പോലും ആ ശക്തിയുടെ കയ്യിൽ, തന്റേതായിട്ടൊന്നുമില്ല, താനേ ഇല്ല. ആ അഹങ്കാരം പോയാൽ ജീവിതം രസമയം. കാഞ്ചി പരമാചാര്യര് ഒരു രസമായിട്ടൊരു ഇൻസിഡന്റ് ഒരിക്കല് അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഒരു പാചകക്കാരനോടൊരു ചോദ്യം ചോദിച്ചത്ര, ചമയൽക്കാരനോട്, രസത്തിനും കുഴമ്പ്, കുഴമ്പ് എന്ന് വെച്ചാൽ തമിഴിൽ കൂട്ടാൻ, കറി കൂട്ടാൻ, ഇതിനൊക്കെ കുഴമ്പ് എന്ന് പറയും തമിഴിൽ. നമുക്ക് കുഴമ്പ് എന്ന് വെച്ചാൽ നമുക്ക് മലയാളത്തിലും അറിയാം കൺഫ്യൂസ് ആവുക എന്നർത്ഥം ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹം ചോദിച്ചത്ര, രസത്തിനും കുഴമ്പിനും എന്താ വ്യത്യാസം? അതുപോലെ നമ്മൾ കൂട്ടാനില്, കുഴമ്പില് കഷ്ണങ്ങൾ, നമ്മൾ മലയാളത്തിലെ കഷ്ണം എന്ന് പറയുമല്ലോ, തമിഴില് കഷ്ണത്തിന് താൻ എന്നാണ് പറയുക. കഷ്ണങ്ങൾ ഇട്ടാൽ അതിന് താൻ എന്ന് പറയും നല്ല തമിഴില്. ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു ഊട്ടുവരയില് ഒരു തമിഴ് ബ്രാഹ്മണൻ ഊണ് കഴിക്കാൻ വന്നിരുന്നിട്ട് ഒരു നമ്പൂരി വിളമ്പാണ്. അപ്പൊ കൂട്ടാൻ ഒഴിക്കാൻ വന്നപ്പോ താൻ വേണ്ട എന്ന് പറഞ്ഞു അത്ര. ഇയാള് ദേഷ്യപ്പെട്ടിട്ട് പാത്രമൊക്കെ അവിടെ ഇട്ട്, ഞാൻ 32 വർഷമായിട്ട് ഇവിടെ വിളമ്പിടും, ഇതുവരെ ആരും ഞാൻ താൻ വേണ്ട എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഉദ്ദേശിച്ചത് ആ കഷ്ണം വേണ്ടെന്നാണ്. അപ്പൊ താൻ എന്ന് വെച്ചാൽ കഷ്ണം എന്നർത്ഥം, അഹങ്കാരം എന്നർത്ഥം. ഈ പാചകക്കാരന് മനസ്സിലായില്ല. പരമാചാര്യ രസമായിട്ട് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, താൻ ഉണ്ടെങ്കിൽ കുഴമ്പ് എന്നുവെച്ച കൺഫ്യൂഷനാണ്, താൻ പോയാൽ രസം. രസം എന്ന് വെച്ചാൽ ആനന്ദം, രസം. ഈ അഹങ്കാരമുള്ളത്തോളം ഭോക്തൃകളെ കണ്ടകവത് പ്രതീതം. ആചാര്യസ്വാമികൾ പറയുന്നത് ആഹാരം കഴിക്കുന്ന ആളുടെ തൊണ്ടയിൽ ഒരു മുള്ളു കിടന്നാൽ എങ്ങനെ? അതുപോലെയാണ് എല്ലാത്തിനും തടസ്സം, എല്ലാത്തിനും കോൺഫ്ലിക്ട്, എല്ലാത്തിനും നടുവിൽ നിൽക്കുന്നു. ഒരു ആനന്ദമില്ല. ആനന്ദത്തിന്റെ ആ ഫൗണ്ടൻ, അതിനെ അടച്ചു പിടിച്ചിരിക്കുന്നത് ഈ അഹങ്കാരമാണ്. അതങ്ങോട്ട് പോയാൽ ആനന്ദം, സന്തോഷം, പൂർണ്ണ തൃപ്തി. അപ്പോ ആ അഹങ്കാരം, അഹങ്കാരം എന്ന് പറഞ്ഞ ഒരു വസ്തുവല്ല, വാസനകളുടെ കൂട്ടമാണ് അഹങ്കാരം. വാസനകളെ മുഴുവൻ കൂടെ ചേർത്തിയാലാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയണത്. എല്ലാ വാസനകളും, ഒരു ജീവന്റെ വാസനാമയനാണ് ജീവൻ. വാസനകൾ നിശേഷം പോയാൽ ജീവൻ എന്നൊരു സാധനമേ ഇല്ല. അനന്തമായ ബോധാകാശം, ചിതാകാശം. ആ ചിതാകാശത്തില് ഈ വാസനകൾ ഒരു ജീവത്വ പ്രതീതി ഉണ്ടാക്കണം. അപ്പോ വാസനാമയനാണ് ജീവൻ. വാസനാ താനവം രാമ മുക്തിരിത്യഭിധീയത്തെ പദാർത്ഥവാസനാദാർഢ്യം ബന്ധയിത്യഭിധീയത്തെ. യോഗവാസിഷ്ഠത്തില് വസിഷ്ഠൻ പറയുന്നു, വാസനകൾ കട്ട കൂടി വരുംതോറും ബന്ധം. അനേകം വാസനകൾ, കാമം, ക്രോധം, ലോഭം, മോഹം, മാത്സര്യം, ഇതൊക്കെയാണല്ലോ ലോകത്തിന്റെ സംഭാവന. ഓരോ ക്ഷണത്തിലും നമ്മുടെ വിദ്യാഭ്യാസവും ലോകജീവിതവും എല്ലാം കൊണ്ടും ഇതൊക്കെ ബലം കൂടി വരും. മനസ്സിന് കട്ട കൂടി വരും, ആനന്ദം കുറഞ്ഞു വരും. അപ്പൊ കൊച്ചുകുട്ടികൾ സന്തോഷം, അവർ കളിക്കണു, രസിക്കണു, ഉറങ്ങണു. കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള വാസന പുറത്തേക്ക് വരും, കൂടാതെ ലോകത്തു നിന്നുള്ള വാസനകൾ ശേഖരിക്കുകയും ചെയ്യും. രണ്ടും കൂടി ആവുമ്പോൾ അവരുടെ അഹങ്കാരം കട്ട പിടിച്ച് വന്ന് ആനന്ദം കുറഞ്ഞു വരും. അപ്പൊ ഈ ആനന്ദം, പൂർണ്ണ തൃപ്തി, ശാന്തി എന്നുള്ളത് ആത്മാവിന്റെ സ്വരൂപമാണ്. അത് പുറത്തുനിന്ന് എവിടുന്നും കൊണ്ടുവരണ്ട, പക്ഷെ മറ നീക്കിയാ മതി. മറ നീക്കിയാ മതി, ഇതാണ് കാര്യം. ആ മറ നീക്കാൻ എന്താ വേണ്ടത് എന്ന് വെച്ചാൽ വാസനാക്ഷയം. വാസനകൾ എങ്ങനെ ക്ഷയിക്കും? വാസനകൾ എങ്ങനെ ക്ഷയിക്കും എന്ന് വെച്ചാൽ, അതിന് ഭഗവാൻ പറയുന്ന മാർഗം, ഓരോ വാസനയും പൊന്തുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടെ ഈ വാസന ആർക്കു വരുന്നു എന്ന് ഉള്ളിൽ ചോദിക്കാം. ഓരോ വാസനയും പൊന്തുമ്പോൾ ദേഷ്യം വരണു, കോപം വരുമ്പോ ആ കോപം ഇങ്ങനെ പൊന്തി വരുന്നു, ഉള്ളുന്നു പൊന്തി വരുമ്പോ ഈ കോപം ആർക്ക് വരണു? എനിക്ക് വരണു, എനിക്ക് വരണു. ഞാൻ ആരാണ്? ശ്രദ്ധ ആ കോപത്തിൽ നിന്നും ഞാൻ എന്നുള്ളതിലേക്കും, ഞാൻ ആരാണ് എന്ന് വിചാരിക്കുമ്പോ ഈ കോപം എന്ന് പൊന്തി വന്ന ഊർജം അതങ്ങനെ ഹൃദയത്തിൽ അടങ്ങും. ഞാൻ എന്നുള്ളതും മൂലത്തിൽ അടങ്ങുമ്പോ ഞാൻ എന്നുള്ള അഹങ്കാരത്തിന്റെ സ്ഥാനത്തില് ഒരു ശാന്തി, ഒരു വെളിച്ചം, ഒരു ശുഭ്രമായ വെളിച്ചം, ഒരു തണുപ്പ്, ഒരു അസ്തിത്വം, ഇതൊക്കെ കൂടി ചേർന്നതാണ് ഞാൻ. ഞാൻ എന്താന്ന് പറയാൻ വയ്യ. വാസിഷ്ഠത്തില് ചൂടാല ശിഖിദ്വജനോട് പറയുന്നു, ഞാൻ എന്തോ ഒന്നാണ്. പ്രൗഢാനുഭൂതിയിൽ ആചാര്യസ്വാമികളും പറയുന്നുണ്ട്, എന്തോ ഒരു വസ്തു. എന്തോ ഒരു വസ്തു എന്ന് വെച്ചാൽ എന്താ? സച്ചിദാനന്ദം എന്നൊക്കെ ഭാഷ കൊണ്ട് പറയാം. പക്ഷെ അനുഭവത്തിൽ വരുമ്പോ, അനുഭൂതിയിൽ വരുമ്പോ ഉണ്മയും ശാന്തിയും ബോധവും തെളിച്ചവും ഒക്കെ കൂടി ചേർന്ന എന്തോ ഒരു വസ്തു. അതിന് അസ്തിത്വമാണ് അതിന്റെ സ്വരൂപം. അതൊരിക്കലും വിചിത്തിയില്ലാത്ത അനുഭവമാണ് അതിന്റെ സ്വരൂപം. ശാന്തിയാണ് അതിന്റെ സ്വരൂപം, തെളിച്ചമാണ് അതിന്റെ സ്വരൂപം, മങ്ങലേൽക്കാത്ത പ്രകാശമാണ് അതിന്റെ സ്വരൂപം. അതാണ് ഞാൻ. ആ ഞാനിന്റെ മേലെ ഈ കൊച്ചഹന്ത കാമമായിട്ടും കോപമായിട്ടും അസൂയയായിട്ടും ആശ്ചര്യമായിട്ടും ഒക്കെ പൊന്തുമ്പോ പൊന്തിയ ഇടത്ത് തന്നെ അടക്കണം. അത് പൊന്താൻ അനുവദിക്കാതെ കാല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ദക്ഷിണാമൂർത്തിയുടെ ഫോട്ടോയില് ആ കാലിന്റെ ചുവട്ടിൽ ഒരു അസുരനെ ചവിട്ടി പിടിച്ചിട്ടുണ്ടാവും. പൊന്താൻ അനുവദിക്കാതെ ഈ അഹങ്കാരത്തിനെ പൊന്താൻ അനുവദിക്കാതെ ഹൃദയത്തിൽ അടക്കിക്കൊണ്ടിരിക്കുക. ഓരോരിക്കും പൊന്തുമ്പോഴും ഈ വാസനകളെ അതിന്റെ മൂലത്തിൽ തന്നെ അടക്കുക. അതാണ് കൂപേയതാ ഗാഢജലേ എന്ന് ഇന്നലെ പറഞ്ഞു. കെനറ്റിന്റെ ഉള്ളിൽ മുങ്ങി അതിൽ നഷ്ടപ്പെട്ടു പോയ വസ്തുവിനെ തെരയണ പോലെ ഉള്ളിൽ ശ്വാസമടക്കി പിടിച്ച് ശബ്ദം പുറത്തുവിടാതെ ഞാൻ ആര് എന്ന് വിചാരണം ചെയ്യൂ. ഗവേഷണം, ഉള്ളില് ഗവേഷണം, തന്നെ ഗവേഷണം, തന്റെ സ്വരൂപം എന്താണ്, ഈ ഞാൻ ആരാണ്. അങ്ങനെ വിശകലനം ചെയ്യുന്തോറും ഈ അഹങ്കാരത്തിന് അബോധത്തിലാണ് ഈ അഹങ്കാരം പ്രവർത്തിക്കുന്നത്. ബോധം ഉണ്ടായി തുടങ്ങിയാൽ അഹങ്കാരത്തിന് പിന്നെ പ്രവർത്തിക്കാൻ പറ്റില്ല. ജാഗ്രതയായി കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അജാഗ്രതയിലാണ് ഈ അഹങ്കാരം നമ്മളെ കടന്നു പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജാഗ്രതയായാൽ പിന്നെ ഈ അഹങ്കാരത്തിന് നമ്മളെ ദ്രോഹിക്കാൻ സാധിക്കില്ല. ഓരോ ക്ഷണത്തിലും ജാഗ്രത, ഓരോ സെക്കൻഡിലും ജാഗ്രത, അത് പൊന്തുമ്പോ അപ്പറിയാം. അതാണ് ആധ്യാത്മികമായ പക്വത എന്ന് പറയുന്നത്. പക്വതയുടെ ലക്ഷണമേ ഹൃദയത്തിന്റെ കവാടത്തിൽ ജാഗ്രതയുടെ വാളുമായിട്ട് അങ്ങനെ നിൽക്കും. ഈ അഹന്ത പൊന്തുണുണ്ടോ അയാൾക്ക് അപ്പറിയാം, അത് എവിടുന്ന് പൊന്തുണു എന്ന് അപ്പ കാണാൻ കഴിയും. കണ്ടാ മതി, വേറൊന്നും ചെയ്യണ്ട, കണ്ടാ മതി. അത് കാണും തോറും ഇത് പൊന്തുന്ന സ്ഥലത്ത് അടങ്ങും. ആ അടങ്ങുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഭക്തി, അത് തന്നെയാണ് ജ്ഞാനം, അത് തന്നെയാണ് യോഗം. അതാണ് ഹൃസ്ഥലേ മന സ്വസ്ഥതാക്രിയ ഭക്തിയോഗ ബോധാശ്ചനിശ്ചിതം എന്ന് ഭഗവാൻ. ഹൃസ്ഥലത്തില് മനസ്വസ്ഥത, ഈ അഹങ്കാരം അടങ്ങുമ്പോൾ സ്വസ്ഥത, നിശ്ചലത, സ്വരൂപത്തിന്റെ പ്രകാശ അവസ്ഥയാണ് സ്വസ്ഥത. സ്വസ്ഥമാണോ എന്ന് ചോദിക്കുന്നില്ലേ നമ്മൾ ആളുകളോട്? സ്വസ്ഥം എന്ന് വെച്ചാൽ ആത്മാവിൽ സ്വരൂപത്തിൽ സ്ഥം ഇരിക്കലാണ് സ്വസ്ഥം. അപ്പോഴേ സ്വസ്ഥമാവുള്ളൂ. താൻ ഇരിക്കേണ്ട സ്ഥലത്ത് താൻ ഇരുന്നാൽ നടക്കേണ്ടതൊക്കെ തനിയെ നടക്കും. എന്നുവെച്ചാൽ താൻ ഇരിക്കേണ്ട ഇടത്തെന്ന് വെച്ചാൽ താൻ തന്റെ സ്വരൂപത്തിൽ ഇരിക്കണം, അറിവിലിരിക്കണം, അവബോധത്തിലിരിക്കണം. ആ അവബോധമാണ് ഞാൻ. ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അവബോധമാണ് ഞാൻ. ആ അവബോധത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ഗവേഷണാപ്രാപ്യ ഹൃദന്തരം തത് പതേദഹന്ത പരിഭുഗ്ന ശീർഷ അഥാന്യം അതാഹം അന്യസ്ഫുരതി പ്രകൃഷ്ടം നാഹംകൃതി സ്തത് പരമേവ പൂർണ്ണം. അഹംകൃതി അല്ലാതെ അഹം ബോധം ഹൃദയത്തില്, ഹൃദയഗുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം. ആ ഹൃദയഗുഹരത്തില് ഞാൻ 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 എന്ന് മറ്റൊന്ന് സ്ഫുരിക്കും. അത് അഹങ്കാരമല്ല, ബ്രഹ്മം, ഈശ്വരസ്വരൂപം, ശിവസ്വരൂപം, പരമേശ്വര സ്വരൂപം. തിരുവണ്ണാമലയിലെ കാർത്തിക ദീപത്തിന് അഗ്നി ഇങ്ങനെ കൊളുത്തും വൈകുന്നേരം 6 മണിയാവുമ്പോൾ മലയുടെ മേലെ. ആ അഗ്നിയെ കാണാനായിട്ടാണ് കാർത്തിക ദീപം എന്ന് പറയുന്നതാണ്. ആ അഗ്നി കാണാനായിട്ട് ആളുകളൊക്കെ വരും. പത്ത് ദിവസത്തോളം അതെങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അതിനെ ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ നാട്ടിലൊക്കെ ഈ കാർത്തികയ്ക്ക് വിളക്ക് കൊളുത്തുന്നത്. ആ ദീപത്തിന്റെ യഥാർത്ഥ സന്ദേശം എന്താന്ന് വെച്ചാൽ അത് ജ്ഞാനമാവുന്ന അഗ്നിയാണ്, ജ്ഞാനമാവുന്ന അഗ്നിയാണ്. മനസ്സിനും ബുദ്ധിക്കും എത്ര ശ്രമിച്ചിട്ടും പിടികിട്ടാതെ ജ്വലിച്ചു നിൽക്കുന്ന അഗ്നി. അവിടെ മനസ്സാണ് ബ്രഹ്മ, ബുദ്ധിയാണ് വിഷ്ണു. ഇവര് രണ്ടുപേരും മേൽപോട്ടും കീഴ്പോട്ടും പോയിട്ടും ആദിയും അന്തവും കാണാത്ത ആ ജ്യോതി. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തുകണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്ന ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായകാ നമോ നമ. നാരായണ ഗുരുസ്വാമികൾ അരുണാചലത്തിനെ സ്തുതിച്ച് പാടിയതാണത്. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന്. അന്നം എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, പന്നിയായിട്ട് വരാഹമായിട്ട് വിഷ്ണു. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തുകണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ എന്നുവെച്ചാൽ ആ ജ്ഞാനമാവുന്ന അഗ്നിയുടെ നേരെ ഈ അഹങ്കാരം തിരിഞ്ഞാൽ എടുത്തു വിഴുങ്ങ എന്നുവെച്ചാൽ വ്യക്തിത്വമില്ല, പിന്നെ അഖണ്ഡ ബോധം. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായകാ നമോ നമ. അവിടെ നടിച്ചിടും, അവിടെ ബോധാകാശത്തില് ചിദംബര നടനം, സഭാപതിയുടെ നർത്തനം പോലെ ആ ബോധത്തിന്റെ നടനം. നടിച്ചിടും നമശിവായ നായകാ നമോ നമ. അപ്പോ ആ അഗ്നി, ആ അഗ്നി എന്താണ് വെച്ചാൽ ജ്ഞാനമാവുന്ന അഗ്നി. വേദത്തിലൊക്കെ പറയുന്ന അഗ്നി ജ്ഞാനാഗ്നിയാണ്. നമ്മള് വേദത്തിന്റെ അന്തസ്സത്തെയൊക്കെ നമുക്ക് വിട്ടുപോയതുകൊണ്ട് ഇപ്പൊ വേദം എന്തിനാ ഈ അഗ്നി എന്ന് പറയണതെന്ന് മനസ്സിലാവില്ല. ബാഹ്യാഗ്നി ഒരു പ്രതീകം. ബാഹ്യാഗ്നി എങ്ങനെ രണ്ട് കല്ലുകൾ ഒരച്ചിട്ടാണ് അന്നൊക്കെ അഗ്നി ഉണ്ടാക്കുക, അരണിക്കോലുകൾ ഒരച്ചിട്ടാണ് അഗ്നി ഉണ്ടാക്കുക. അതുപോലെ ഉള്ളില് ബുദ്ധി നിരന്തരം ബോധവുമായിട്ടുള്ള സമ്പർക്കത്തിൽ അവിടെ ജ്വലിക്കുന്ന സ്ഫൂർത്തിയാവുന്ന അഗ്നിയാണ് വേദം സ്തുതിക്കുന്ന അഗ്നി. അല്ലാതെ ബാഹ്യാഗ്നി വെറും പ്രതീകമാണ്. ആദ്യത്തെ സൂക്തത്തിലെ ഈ ജ്ഞാനമാവുന്ന അഗ്നിയാണ് ഋഗ്വേദം സ്തുതിക്കുന്നത്. അഗ്നിമേള പുരോഹിതം യജ്ഞസ്യ ദേവം ഋത്വിജം ഹോതാഹാരം രത്നധാതമം. ഹോതാരം രത്നധാതമം അഗ്നിം ഈളെ പുരോഹിതം. നമുക്ക് അവിടെ അദ്വൈതമാണ്, അഗ്നിയെ നമസ്കരിക്കുന്നു. എങ്ങനെയുള്ള അഗ്നി? പുരോഹിതം യജ്ഞസ്യ ദേവം ഋത്വിജം ഹോതാരം രത്നധാതമം. എല്ലാം അഗ്നിക്ക് വിശേഷണം. ആ അഗ്നി യജ്ഞത്തിന്റെ പുരോഹിതനാണ്, ഹോതാവാണ്, ജ്ഞാനമാവുന്ന രത്നത്തിനെ തരുന്നവനാണ്. ഇവിടെ യജ്ഞം ബ്രഹ്മയജ്ഞം. കുറച്ച് പരിചയമുള്ളവർക്കേ മനസ്സിലാവുള്ളൂ ഇപ്പൊ പറയണത്, എന്നാലും കുഴപ്പമില്ല. ജ്ഞാനമാവുന്ന യജ്ഞം. അഗ്നി പൂർവേഭിർ ഋഷിഭിരീഡ്യോ നൂതനൈരുത സദേവാൻ ഏഹവക്ഷതി. ആ അഗ്നി പൂർവികന്മാരായ സൂര്യകൾ, ബ്രഹ്മദർശികളായ സൂര്യകൾ, ഋഷികൾക്കൊക്കെ നമസ്കാരയോഗ്യൻ. അവരൊക്കെ ഈ സത്യത്തിനെയാണ് തെരഞ്ഞത്. പൂർവേഭിർ ഋഷിഭിരീഡ്യോ നൂതനൈരുത, നൂതനരായ ഋഷിമാരും ആ അഗ്നിയെ തന്നെയാണ് നമസ്കരിക്കുന്നത്. സദേവാനേഹ വക്ഷതി, പ്രകാശദാതാക്കന്മാരായ പ്രകാശസ്വരൂപികളായ ദേവന്മാരെയൊക്കെ അവൻ വിളിച്ചു വരുത്തുന്നു. ഇന്ദ്രിയങ്ങൾക്കൊക്കെ പ്രകാശത്തിനെ ഉണ്ടാക്കുന്നു. അഗ്നിനാരൈവശ്നവത് പോഷമേവ ദിവേദിവേ. ഈ ബോധമാവുന്ന അഗ്നി വാസനകളാവുന്ന രയിയെ ഉള്ളില് ഭസ്മമാക്കിക്കൊണ്ടേയിരിക്കും തോറും ജ്ഞാനം പുഷ്ടിപ്പെട്ടു വളർന്നു വരുന്നു. യശസം വീരവത്തമം, വീര്യം, ജ്ഞാനമാവുന്ന വീര്യം ഉള്ളിലുണ്ടാവുന്നു, യശസ്സുണ്ടാവുന്നു. ഇങ്ങനെ പറഞ്ഞു വന്ന ആ വേദം തന്നെ ഭക്തിയിലെ അവസാനം അഗ്നിയെ നമസ്കരിക്കുകയാണ്. പിതേവ സൂനവേ അഗ്നേ സൂപായനോഭവ. ഒരച്ഛന് മക്കള് എങ്ങനെ അപ്രോച്ചബിൾ ആണോ, എങ്ങനെ അടുത്തു പെരുമാറാമോ, അതുപോലെ ഹേ അഗ്നെ എന്റെ ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന ജ്ഞാനസ്ഫൂർത്തിയായ ചിത്ശക്തിയാവുന്ന അഗ്നെ എനിക്ക് വളരെ അടുത്ത് എന്റെ അടുത്ത് വരണം, എന്റെ ഉള്ളില് നീ ജ്വലിച്ചു നിൽക്കണം. അങ്ങനെ ജ്വലിച്ചു നിന്നാൽ ജീവിതം പൂർണ്ണമാവും, യശസ്കരമാവും, ജീവിതം ധന്യമാവും. അപ്പൊ ആ അഗ്നിയെ ഉണർത്തുക, ഉള്ളിലുള്ള ജ്ഞാനമാവുന്ന അഗ്നിയെ ഉണർത്തുകയാണ്. ആ അഗ്നിയാണ് അരുണാചലം, അതാണ് അഗ്നിശൈലം. അഗ്നിശൈലമാണ് ബോധമാവുന്ന അഗ്നി, ജ്ഞാനമാവുന്ന അഗ്നി. ആ അഗ്നിയെ ഉള്ളിൽ ഉണർത്താനുള്ള മാർഗമാണ് ഭഗവാൻ ഇവിടെ ഞാനാര് എന്നുള്ള വിചാര രൂപത്തിൽ പറഞ്ഞത്. വിചാരം നടക്കുന്നത് എങ്ങനെ? നിരന്തരമുള്ള വിശകലനം. ഞാൻ ആരാണ്, ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ആരംഭത്തിൽ അങ്ങനെ തുടങ്ങണു. നമ്മൾ എന്ത് സാധന ചെയ്യുകയാണെങ്കിലും അതിന്റെ കൂടെയൊക്കെ ഇത് ചേർത്തുകൂടാ. നാമജപം, മന്ത്രജപം ചെയ്യുകയാണെന്ന് വെച്ചാൽ ജപം ചെയ്യുമ്പോഴേ ഇടയ്ക്കൊന്ന് നിർത്തി ഞാൻ ആരാണ്. ഭഗവാനോട് ഭക്തി ചെയ്യുമ്പോഴും ഒരു ഘട്ടത്തിൽ നമുക്ക് ചോദിക്കേണ്ടി വരും, ഈ ഭക്തി ചെയ്യണ ഞാൻ ആരാണ്? ഭഗവാനെ എനിക്ക് അത് വേണം, എനിക്ക് ഇത് തരണം, എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കണ്ടല്ലോ, നീ ഞാൻ ആരാണ്? എന്റെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ ആദ്യം ഈ എന്റെ എന്ന് കൊണ്ട് ഉദ്ദേശിച്ച ആളെ ഒന്ന് മനസ്സിലാവണമല്ലോ. ഈ ആളാരാ? ശരീരമാണോ? അപ്പൊ ശരീരത്തിന്റെ ഗുരുവായൂരപ്പനാണോ? അല്ല. പിന്നെയോ? മനസ്സിന്റെ ഗുരുവായൂരപ്പനാണോ? അല്ല. ബുദ്ധിയുടെ ഗുരുവായൂരപ്പനാണോ? അല്ല. പിന്നെ ഈ എന്റെ എന്നുള്ളത് എന്താണെന്ന് ആരാഞ്ഞുകൊണ്ട് പോകുമ്പോ എന്റെ എന്ന് പറഞ്ഞ ആള് തന്നെ ഗുരുവായൂരപ്പനായി പ്രകാശിക്കും. അവിടെ തന്നെ ഗുരുവായൂരപ്പൻ പ്രകാശിക്കും. ഇങ്ങനെ എല്ലാത്തിനും ആരാഞ്ഞു നോക്കുമ്പോൾ അത്ഭുതമാണ്. ഏറ്റവും അടുത്തിരിക്കുന്നു വസ്തു. ബൃഹച്ചതദ്ദിവ്യമചിന്ത്യരൂപം സൂക്ഷ്മാചതസൂക്ഷ്മതരം വിഭാതി ദൂരാത്സു ദൂരേ തദിഹ അന്തികേച പശ്യത്സു ഇഹൈവ നിഹിതം ഗുഹായാം. ആ ബ്രഹ്മം ബൃഹത്ത് എന്നാണ്, അനന്തമായ, അളക്കാൻ പറ്റാത്തത്. തദ്ദിവ്യം, അത് അതീവ ദിവ്യമായ. അചിന്ത്യരൂപം, ചിന്തയ്ക്ക് പ്രാപിക്കാൻ കഴിയാത്തത്. അചിന്ത്യരൂപം സൂക്ഷ്മാച്ച തത് സൂക്ഷ്മതരം വിഭാതി. ഏറ്റവും സൂക്ഷ്മമായതിനേക്കാളും അത് സൂക്ഷ്മമാണ്. മനസ്സിനേക്കാളും സൂക്ഷ്മമാണ്. ഏറ്റവും സ്ഥൂലം എന്ന് പറയുന്നത് ഭൂമിയാണ്. പഞ്ചഭൂതങ്ങളിലും ഭൂമിയെക്കാളും സൂക്ഷ്മമാണ് ജലം. ജലത്തിനേക്കാളും സൂക്ഷ്മമാണ് അഗ്നി. അഗ്നിയെക്കാളും സൂക്ഷ്മമാണ് വായു. വായുവിനേക്കാളും സൂക്ഷ്മമാണ് സ്പേസ്, ആകാശം. ആ സ്പേസിനേക്കാളും സൂക്ഷ്മമാണ് മനസ്സ്. മനസ്സിന്റെ ഏറ്റവും സൂക്ഷ്മമായ വൃത്തിയാണ് അഹങ്കാരം. അഹങ്കാരം പൊന്തുന്ന അവ്യക്തം, അതിനേക്കാളും സൂക്ഷ്മമാണ്, അതിൻ്റെക്കാളും സൂക്ഷ്മമാണ് ഈ ബോധം. അപ്പോ സൂക്ഷ്മാച്ചതത് സൂക്ഷ്മതരം വിഭാതി. ദൂരാത് സദൂരേ, ആളുകൾക്ക് അത് കാണാൻ കഴിയാത്തത് കൊണ്ട് എത്രയോ ദൂരത്തിലാണെന്ന് പറയും അല്ലേ. നമ്മുടെ നാരായണ ഭട്ടതിരി ഇത്രയൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞു ജീവൻ മുക്തിസ്തു ദൂരദൂരേ എന്ന് പറയേണ്ടത്. പുന്താനം പറഞ്ഞു വളരെ അടുത്ത് കാണുന്നു എന്നാണ്. എന്താ മനസ്സിലായില്ലേ രണ്ടുപേർക്കും വ്യത്യാസം? ഭട്ടതിരി പറഞ്ഞു ദൂരദൂരെ. കാര്യം ബ്രഹ്മതത്വമൊക്കെ വ്യക്തമായിട്ട് ഭട്ടതിരി നാരായണീയത്തിൽ പറഞ്ഞു. എന്നിട്ടും പറഞ്ഞു ഗുരുവായൂരപ്പ എനിക്ക് വളരെ ദൂരദൂരെ ആയിരിക്കണമല്ലോ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞു. പൂന്താനം കാര്യമായിട്ട് അതിൽ ഭാഷയും വ്യാകരണവും ഒന്നുമില്ല ജ്ഞാനപ്പാനല്ലേ. പക്ഷെ പൂന്താനം പറഞ്ഞു ആ ബ്രഹ്മം മുമ്പിൽ കിടന്ന് കളിക്കുന്നു. എല്ലാത്തിലും അനേകമായിട്ടുള്ളതിൽ ഒക്കെ ഒന്നായിട്ട് അത് നിൽക്കണു. അങ്ങനെ ഒന്നെന്ന് കാണാൻ കഴിയുന്നവർക്ക് എളുപ്പത്തിൽ കാണാവുന്ന വസ്തുവായിട്ട് നിൽക്കണമെന്ന് പൂന്താനം പറഞ്ഞു. ഭട്ടതിരിയുടെ അറിവും പാണ്ഡിത്യമൊന്നും പൂന്താനത്തിനില്ല. അപ്പൊ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ചിത്തം ഒന്ന് ശുദ്ധമാക്കിയാൽ മതി. മനസ്സ് ശുദ്ധമായാൽ വസ്തു വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പിടിച്ചെടുക്കാം. നല്ല മാമ്പഴം തിന്നുന്ന ലാഘവത്തോടുകൂടെ അങ്ങോട്ട് തിന്നാം.